ഞാൻ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സൂറത്തു നൂഹിലെ ഈ ആയ കൂടി കേൾപ്പിച്ചു കൊടുത്തു. ഫഖുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാഅ അലൈക്കും ഇദ്റാറ വയുംദിദുക്കും ബി അംവാലി വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഖൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ഖൂബ ലഭിക്കും സ്വർഗത്തിന്റെ മധ്യഭാഗത്തുള്ള വലിയ ഒരു വൃക്ഷമാണ് ഖൂബ. ആ ഖൂബ ലഭിക്കും ആർക്ക്? ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരാണോ തന്റെ സഹീഫത്തിൽ തന്റെ ഏട്ടിൽ ധാരാളം ഇസ്തിഗ്ഫാർ കാണുന്നത്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് രേഖപ്പെടുത്തി വെച്ചത് കാണുന്നത്, അവന് തൂബ ലഭിക്കും. അസ്അലുല്ലാഹ അൻ യജഅലന മിമ്മൻ നജിദു ഫീ സഹീഫത്തിന ഇസ്തിഗ്ഫാർ കസീറ. തൂബ എന്ന് പറഞ്ഞാൽ, തൂബ എന്നതിന്റെ തൂബ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിന്റെ പേര്, അതാണ് തൂബ. പിന്നെ ആ തൂബ എന്നത് തന്നെ നന്മ ആശംസിക്കാൻ, മംഗളം ആശംസിക്കാൻ വേണ്ടിയിട്ടും പ്രയോഗിക്കാറുണ്ട്. രണ്ടർത്ഥത്തിലും അത് വരാറുണ്ട്. ഹദീസുകളിൽ വന്നിരിക്കുന്ന അധിക സ്ഥലങ്ങളിലും ഉള്ളത് മറ്റർത്ഥത്തിലും വന്നിട്ടുണ്ട് ഹദീസുകളിൽ. അതേസമയത്ത് ഈ അർത്ഥത്തിലാണ് അധിക സ്ഥലങ്ങളിലും ഇത്തരം പ്രാർത്ഥനകളുടെയും അതുപോലെ തന്നെ അമലുകൾക്കുള്ള പ്രതിഫലം പറയുന്നതൊക്കെ പറഞ്ഞിരിക്കുന്ന തൂബ എന്ന് പറഞ്ഞാൽ മംഗളാശംസകൾ എന്നുള്ള അർത്ഥത്തിലല്ല, സ്വർഗത്തില് വൃക്ഷം ലഭിക്കും എന്നർത്ഥത്തിലാണ്. അതിനെ സംബന്ധിച്ച് നിഹായ ഇബ്നുൽ അസീർ ഒക്കെ അതിന്റെ ഗരീബ് ഹദീസിന്റെ ഗരീബായ പദങ്ങൾ പിന്നെ വിശദീകരിക്കുന്ന കിതാബുകളിലൊക്കെ തൂബ ഷജറത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ വൃക്ഷം എന്നാണ് കരുതിയിട്ടുള്ളത്. സൂറത്തു നൂഹ് തുടക്ക ആദ്യ ഭാഗത്തന്നെ നസ്തഗ്ഫിറു, അതുകൊണ്ട് തന്നെ നമ്മൾ അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്തായി? നമ്മുടെ പാപങ്ങളാണ് ഒരു ഖൈർ നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് നമുക്ക് തടസ്സം. പാപങ്ങളാണ് ഖൈർ നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് തടസ്സം ഉണ്ടാകുക. ഇതൊന്നും പഠിക്കാൻ കഴിയാതിരിക്കുക, പഠിച്ചിട്ട് മനസ്സിലാകാതിരിക്കുക, അമല് ചെയ്യാൻ കഴിയാതിരിക്കുക, ഇങ്ങനത്തെ കുറെ പ്രയാസങ്ങൾ നമുക്കുണ്ടാകും. എന്തായിരിക്കും അതിന്റെ കാരണങ്ങൾ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. എന്തായിരിക്കും അതിന്റെ കാരണങ്ങൾ? ഒരു പരിധിവരെ അതിന്റെ വലിയ കാരണം നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഹാബത്തും താപഴ്യങ്ങളും ഒക്കെ അവരിൽ നിന്ന് നമുക്ക് റിവായത്തുകളിൽ കാണാം. തന്റെ ഒട്ടകം കൊന്ന് രോഗിയാകുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ തന്റെ ഒരു മൃഗം എന്തെങ്കിലും ഒരു പിന്നെ അലോസരം കാണിക്കുന്നത് കണ്ടാൽ അവരന്ന് അവരുടെ കുടുംബത്തെ വിളിച്ചുകൂട്ടിയിട്ട് പറയാ, നമ്മൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തി, നമ്മളിൽ നിന്ന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, നോക്ക് നമ്മളെ മൃഗത്തിന് അസുഖം ബാധിച്ചിരിക്കുന്നു. മൃഗത്തിന് അസുഖം ബാധിച്ചാൽ പോലും താൻ ചെയ്ത തെറ്റിലേക്കാണ് അവർ മടങ്ങുക, അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. എന്ത് പ്രയാസം വന്നാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ തെറ്റ് ചെയ്തു എന്നതാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ പ്രത്യേക അധ്യായം കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ആ കിതാബ് മുഴുവനായി തന്നെ ചർച്ച വരുന്നത് തന്നെ പാപങ്ങൾ കൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം എണ്ണിയത് പാപങ്ങൾ കൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങളിൽ പെട്ടതാണ് റിൽമ് തടയപ്പെടുക. അതുകൊണ്ട് തന്നെ പോലെയുള്ള കിതാബുകളിലൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ, അതായത് ഇബ്നുൽ ഖയ്യിമിന്റെ ഉസ്താദ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു മസ്അല ചോദിച്ചു, എന്നിട്ട് ആ മസ്അലക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല, എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കുടുക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യ, നേരെ പോയി അദ്ദേഹം രണ്ടരക്കയറ്റ് നമസ്കരിക്കും, ദീർഘമായി സുജൂദിൽ വീഴും, സുജൂദിൽ അദ്ദേഹം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരും, കെട്ടിങ്ങനെ കൈച്ചിട്ടമായി ആ മക്കളെ ഉത്തരം ഇങ്ങനെ പറയണത്. ഇതിലൊക്കെ ഇനി ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് പറയാം, ഒരു കാലം എന്തെങ്കിലും കെട്ടിട്ട് നമ്മളെ പൂർണ്ണമായി അതുവരെ പ്രയാസപ്പെട്ടിരുന്ന പ്രശ്നത്തിന് ഉത്തരം കാണാതിരുന്ന മക്കള ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചിട്ട് അദ്ദേഹം വന്ന് നേരെ പറയുന്നത് കേൾക്കാറുണ്ട് പല സന്ദർഭത്തിൽ. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിം പറയും, ഞാനും അത് തന്നെയാണ് ചെയ്യാറുണ്ടായിരുന്നത്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം പ്രയാസം വന്നു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും, അപ്പൊ അള്ളാഹു എളുപ്പാക്കിക്കും. ഇസ്തിഗ്ഫാറിന് അങ്ങനെ ഒരുപാട് ഫവാഇദുകളുണ്ട്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഒരൊറ്റ പദം അത് ചെറിയ വാക്കല്ല, അത് നമസ്കാരത്തിൽ തന്നെ നമസ്കാരത്തിനെ ചിലപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പറഞ്ഞു നമസ്കാരത്തിനെ ചെന്നൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമസ്കാരം മുഴുവനും ചിലപ്പോൾ പക്ഷേ നമ്മളെ എന്തിലിരിക്കും അതിന് എത്രത്തായിട്ട് തന്നെ ധാരാളം മതിയാകും. ഒരസ്തകഫറുന്ന അല്ലെങ്കിൽ മൂന്നസ്തകഫറുന്ന ഉണ്ടെന്ന് മതിയാകൂല, പക്ഷെ അവിടെ മൂന്നെണ്ണം പറയാനേ വകുപ്പുള്ളൂ. അസ്തഗ്ഫിറുഹു എന്ന് പറഞ്ഞാൽ ഇതാണ് അവരോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഖൈറിലേക്ക് പ്രവേശിക്കാൻ, ആ ഖൈറിന് മുഴുവൻ സഹായം ചോദിച്ചത് അള്ളാഹുവിനോട്. ഇനി ആ ഖൈർ നമുക്ക് ലഭിക്കാതിരിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം ഒരുപക്ഷെ നമ്മുടെ പാപങ്ങളായിരിക്കും, അതിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും ചോദിക്കുന്നു, ആ ഖൈർ ലഭിക്കാനുള്ള മാർഗം എളുപ്പമാക്കി. ഇനിയോ ഇനി നസ്തഗ്ഫിറുഹു എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വിശദീകരിച്ചു കൂടി പറയാം. വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ, വനഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് നമ്മൾ രക്ഷ തേടുന്നു. ശരിയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞത് മിൻ ശുറൂരി അൻഫുസിനാ, നമ്മുടെ നഫ്സുകളിലുള്ള ഷെറുകളിൽ നിന്ന്, ഷെറുകളാണ് ഷുറൂർ, ഷെറുകളിൽ നിന്ന് നമ്മുടെ നഫ്സുകളിൽ തന്നെ ഉള്ള ഷെറുകളിൽ നിന്ന് അല്ലാഹുവിൽ നമ്മൾ രക്ഷ തേടുകയും ചെയ്യുന്നു. എന്തിനാണ്? നമ്മുടെ നഫ്സുകളിൽ ഖൈറുണ്ട് ഷെറുണ്ട് നമുക്കറിയാം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്‌വാഹ, അതിന്റെ മുമ്പത്തായിട്ട് നഫ്സിനെ അല്ലാഹു പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നു, അതിനെ ശരിപ്പെടുത്തിയതിനെ കൊണ്ട്. എന്നിട്ട് പറഞ്ഞു അതിൽ അല്ലാഹു ഇൽഹാം നൽകിയിട്ടുണ്ട്, ഫുജൂറഹ വതഖ്‌വാഹ, അതിന്റെ ഫുജൂറും അതിന്റെ തഖ്‌വയും. നഫ്സിൽ തന്നെ ഇത് രണ്ടുണ്ട്, നന്മയുമുണ്ട് തിന്മയുമുണ്ട്, ഫുജൂറുമുണ്ട് തഖ്‌വയുമുണ്ട്. അതുകൊണ്ട് അതിന്റെ തഖ്‌വയുടെ ഭാഗം നമുക്ക് ഉപകാരപ്പെട്ട് കിട്ടണം, അതിന് തടസ്സമായി നിൽക്കുന്ന ഫുജൂറിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണം, എങ്കിലേ ദീനിയായി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഉപകരിക്കൂ. ഓടിക്കൊടുക്കുന്ന ആയത്തുകളായിരിക്കും, ഹദീസുകളായിരിക്കും, അതാണ് റൽമുൻ നാഫ്. റൽമുൻ നാഫ് ചോദിക്കണമെങ്കിൽ അള്ളാഹുനോട് എന്ത് ചോദിക്കണം? റൽമുൻ നാഫ് ചോദിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. എന്താ റൽമുൻ ലാ യൻഫഅ എന്ന് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു റജബ് അൽഹംബലി അദ്ദേഹത്തിന്റെ കിതാബിൽ എന്താണ് ഇൽമുൻ നാഫിഅ എന്ന് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് നമുക്ക് കാണാം. ഇൽമുൻ നാഫിഅ എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ കിതാബ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത്, സഹാബത്തിന്റെ ഖുർആനുകൾ, ആസാറുകളില്ല, അതാണ് ഉപകാരപ്രദമായ അറിവ്. പക്ഷെ ചില ഉപകാരപ്രദമായ അറിവ് അത് ലഭിക്കുന്ന ആളുകൾക്ക് ഉപകരിച്ചൊന്നുമില്ല. അറിവ് ഉപകാരപ്രദമായിരിക്കും, കേട്ട ആൾക്ക് ചിലപ്പോൾ ഉപകരിച്ചൊന്നുമില്ല. ആയത്തന്നെ കേൾക്കും, ഹദീസ് തന്നെ കേൾക്കും, ആചാരകൾ തന്നെ കേൾക്കും, പക്ഷെ അവനെ അത് ഉപകരിച്ചു കൊള്ളണമെന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഉപകാരമില്ലാത്തതാണ്, അതും ആകരുത്. നമ്മളെന്താ ചോദിക്കുന്നത്? ഉപകാരമുള്ള ഇൽമ് കിട്ടണം, അതെനിക്ക് ഉപകരിക്കുകയും വേണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രാർത്ഥനയിൽ വേർതിരിച്ച് തന്നെ പഠിപ്പിച്ചു തന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഅനി വസിദ്നി ഇൽമൻ തൻഫഅനി ബി, അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഅനി, അല്ലാഹുമ്മ ഇൻഫഅനി ബിമാ അല്ലംതനി. ആദ്യം അല്ലാഹുവേ നീ എനിക്ക് പഠിപ്പിച്ചു തന്നത് അതിൽ മുന്നാഫിയാണ്, പക്ഷെ എനിക്ക് നാഫിയാകുന്നത് എപ്പോഴാ? അത് എനിക്കത് ഉപകാരം ഉണ്ടാകുമ്പോഴും, എനിക്ക് ഉപകാരം ഉണ്ടാകുന്നത് എപ്പോഴാണ്? എന്റെ അമലായി തീരുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ കേട്ടുപോയി, ആ കേട്ടത് ഉപകാരപ്രദമായ അറിവായിരിക്കും, നമ്മുടെ അമലിൽ ഒരുപക്ഷെ നമുക്കത് ഉപദ്രവിക്കും, നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മൾ ഉപദ്രവിക്കും. അത് വിഗ്രഹാരാധകരൊക്കെ, വിഗ്രഹാരാധകർ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ചോദ്യം ചെയ്യാൻ എടുക്കുന്നത് മൂന്നാളുകളെയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ മൂന്നാളുകളെയാ, അതിലൊന്ന് അല്ലാഹ് ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത, കിതാബ് പഠിപ്പിച്ചു കൊടുത്ത, അത് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്താ കാരണം? അയാൾക്ക് അത് പകരിച്ചില്ല. അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ലിയുഖാല ആലിം വലിയുഖാല ഖാരിയ, ഞാൻ വലിയൊരു ഖാരിആണ്, ഞാൻ വലിയൊരു ആലിമാണ് എന്ന് ജനങ്ങൾ പറയട്ടെ, അതിനു വേണ്ടിയിട്ടാണ്. ഫഖദ് ഖീൽ, അത് അവിടെ വെച്ച് പറയപ്പെട്ടു, നിനക്കിന്ന് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മുഖത്ത് വലിച്ചേച്ചുകൊണ്ട് നരകത്തിലേക്ക് എടുത്തെറിയപ്പെടും. ആദ്യം ഹിസാബ് നടത്തപ്പെടുന്നത് ഈ മൂന്നാളുകൾ. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തിരക്ഷിക്കും. അപ്പോ നഫ്സിന്റെ ശത്രുക്കളിൽ നിന്ന്, നമ്മുടെ നഫ്സുകളിൽ ഷർവിന്റെ ഒരുപാട് തരം ഷർവുകളുണ്ട്. ആ ഷർവുകൾ രണ്ട് തരത്തിലുണ്ട്. രണ്ട് തരത്തിലുള്ള രോഗങ്ങൾ ഹൃദയത്തെ ബാധിക്കും. ഇത് രണ്ട് നഫ്സിന്റെ ഷർവുകളിൽ പെട്ടതാണ്. ശുബഹത്തിന്റെ രോഗങ്ങളും ഷഹവത്തിന്റെ രോഗങ്ങളും ആ രണ്ട് തരത്തിലുള്ള രോഗത്തിൽ നിന്നും അള്ളാഹുവിനെ ഞാൻ രക്ഷ തേടുകയാണ്. നോക്ക്, നിങ്ങൾ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നത്. കാരണം എന്താണ്? ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എങ്ങനെയൊന്ന് പ്രകരിക്കട്ടെ. കാരണം ആ നഫ്സിനുള്ള ചെറുത് കാരണത്താൽ, ചില ആളുകളുടെ നഫ്സിലെ ചെറുത് കാരണത്താൽ ആയത്തുകൾ കേൾക്കുമ്പോഴത്തേനും കരുതി വെച്ചിട്ടുണ്ടാകും. എങ്ങനെ ബുദ്ധിയുണ്ട് അതിനറ്റാക്ക്? എങ്ങനെ തന്റെ മദ്ഹബി പക്ഷപാതിത്വം കൊണ്ട് അതിനറ്റാക്ക് ചെയ്യാം? എങ്ങനെ തന്റെ പാർട്ടിക്ക് വേണ്ടി ന്യായം കണ്ടെത്തിയിട്ട് അതിനറ്റാക്ക് ചെയ്യാം? ഇത് ആദ്യം തന്നെ നഫ്സിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടിയ ഷെറുകൾ ഉണ്ടാകും. ആ ഷെറുകളിൽ നിന്ന് നല്ല രക്ഷ നേടണം. എങ്കിലേ ഇത് ഉപകരിക്കും. എല്ലാ തരം ഷെറുകളിൽ നിന്നും, നഫ്സിലുള്ള എല്ലാ തരം ഷെറുകളിൽ നിന്നും അള്ളാഹുവിലേക്ക് നമ്മൾ രക്ഷ നേടുകയാണ്. നഫ്സുകളിലുള്ള ഷെറു പോലെ തന്നെ മറ്റൊരു വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് നമുക്കെന്ത്, നമ്മുടെ അമലുകൾ കൊണ്ടുണ്ടാകുന്ന സയ്യിആത്തുകൾ. സയ്യിആത്തു അഅ്മാലിന എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ അമലുകളിലെ സയ്യിആത്തിൽ നിന്ന്, സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ ദോഷം, കേട്, തെറ്റ് എന്നൊക്കെയാണ് അതിനർത്ഥം. അതുപോലെ തന്നെ ഷെറ് എന്നൊക്കെ തന്നെയാണ് സയ്യിആത്തിനും അർത്ഥം. സയ്യിആത്ത് പാപം അല്ലെങ്കിൽ ദോഷം എന്നൊക്കെ അർത്ഥമുണ്ട് അതിന്. മിൻ സയ്യിആത്തി അഅ്മാലിന, നമ്മുടെ അമലുകളിൽ സംഭവിക്കുന്ന ദോഷങ്ങളിൽ നിന്ന്, അമലുകളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അതിൽപ്പെടും. അതുകൂടാതെ അതിൽപ്പെടുന്ന അല്ലെങ്കിൽ അതിലൊന്നാമതായി പെടുന്ന കാര്യം, നമ്മുടെ അമലുകളുടെ പരിണിത ഫലമായി നമുക്ക് സംഭവിക്കുന്ന ദോഷങ്ങൾ, അതാണ് സയ്യിആത്തി അഅ്മാലിന. നമ്മുടെ അമലുകളുടെ പരിണിത ഫലമായി നമുക്ക് ചില ദോഷങ്ങൾ വരാനുണ്ട്. മനുഷ്യരുടെ കരങ്ങൾ സമർപ്പിച്ചതിന്റെ ഫലമായി കരയിലും കടലിലും ഫസാദ് വ്യാപിച്ചിരിക്കുന്നു. അതാണ് സയ്യിആത്തു അഅ്മാലിന എന്നുള്ളവരെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു പോയിട്ടുള്ള ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, നമ്മുടെ അമലുകളിൽ വരുന്ന പാപങ്ങൾ, തെറ്റുകൾ, സംഭവിച്ചു പോകുന്ന തെറ്റുകൾ, അതിൽ നിന്ന് രണ്ടൊന്നും തന്നെ ആ തെറ്റുകളുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകേണ്ടത്. രണ്ടും പെട്ടു നമ്മുടെ അമലുകൾ കൊണ്ട് നമുക്ക് വന്ന് ഭവിക്കുന്ന ദോഷങ്ങളിൽ നിന്ന്, നമ്മുടെ അമലുകളാണ് നമുക്ക് വരുന്ന ദോഷങ്ങളിൽ അധികം കാര്യങ്ങൾക്കും കാരണം. അതുകൊണ്ട് അത്തരം ദോഷങ്ങളിൽ നിന്നും അള്ളാഹു എന്ത് ചെയ്തു? രക്ഷ തേടി. നോക്കിയെങ്കിൽ എത്ര ക്ലിയർ ആക്കിയത് നമ്മൾ നമ്മുടെ ഹൃദയത്തെ. നമുക്ക് അള്ളാഹു ആ പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ അത് കബൂല്, നമുക്കങ്ങട്ട് സ്വായത്തമാക്കാൻ, അതുകൊണ്ട് ഉപകാരം ഉണ്ടാക്കാൻ അതിനുള്ള എല്ലാ നിരക്കുള്ള ഒരു തൗസീഅത്തും ഈ പറഞ്ഞതിലുണ്ട്. അതെന്തൊക്കെ പറഞ്ഞു? ഒന്ന്, ഹംദ് ചെയ്തു. ഹംദ് ആവർത്തിച്ച് പേര് കൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു. അതുകൂടാതെ വനസ്തഈനു നഹ്മദുഹു എന്ന് പറയുന്നതിൽ തന്നെ അള്ളാന്റെ സഹായം കിട്ടാൻ ധാരാളമുണ്ട്. കാരണം എന്താണ്? അള്ളാ ഹംദ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നന്ദി കാണിച്ച നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു നന്ദികൾ വർദ്ധിപ്പിച്ചു തരാനുള്ള കാരണം ആദ്യം തന്നെ അത് ചെയ്തു. അള്ള വർദ്ധിപ്പിച്ചു തരും നന്മകൾ. അതുകൊണ്ടാണ് അത് വിശദീകരിക്കുന്നിടത്ത്, ഹന്ത് വിശദീകരിക്കുന്നിടത്ത് സലഫുകൾ പറയാറുണ്ടായിരുന്നത്, അള്ള എനിക്ക് രണ്ട് അനുഗ്രഹം നൽകി. അതിലൊന്നാമത്തതിനേക്കാൾ വലിയ അനുഗ്രഹം രണ്ടാമത്തതാണ്. എന്താ അത്? അള്ള എനിക്ക് ദുനിയാവിന്റെ ഒരു അനുഗ്രഹം ചെയ്തു. അപ്പൊ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതിനുള്ള തൗഫീഖ് കിട്ടിയതാണ് ഒന്നാമത് കിട്ടിയേക്കാൾ വലുത്. കാരണം എന്താ? ഇത് പറയുന്നതോടുകൂടി എനിക്ക് ചെയ്ത തന്ന അനുഗ്രഹം വീണ്ടും പറഞ്ഞു. അപ്പൊ രണ്ടാമത് കിട്ടിയ അനുഗ്രഹമാണ് എന്ത്? ഹംദ് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടിയതാണ് ഒന്നാമത് കിട്ടിയ ദുനിയാവിൽ എന്തോ കാര്യം. അതിനേക്കാൾ വലുതെന്താണ്? അത് കിട്ടുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള തൗഫീഖ് അല്ല തന്നു എന്നത്. അതിലൂടെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. വനസ്തഈനുഹു, മാത്രമല്ല അവനോടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ സഹായം തേടുന്നത്. എല്ലാ കാര്യങ്ങളിലും എല്ലാ ഖൈറും ലഭിക്കുന്നതിന് വേണ്ടി സഹായം തേടുന്നത് അവനോടാണ്. വനസ്തഗ്ഫിറു, അവനോടാണ് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, നമ്മുടെ പാപങ്ങളിൽ നിന്ന് പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിൽ ധാരാളം ചെയ്തുകളുണ്ട്. വനഊദു ബില്ലാ, ഇനി അല്ലാഹുവിലേക്കാണ് നമ്മൾ രക്ഷ തേടുന്നത്. നമ്മൾ പേടിക്കുന്ന, നമ്മൾ ഭയപ്പെടുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ അഭയം കണ്ടെത്തുന്നത് അല്ലാഹുവിലേക്കാണ്. വനഊദു ബില്ലാ, അല്ലാഹുവിൽ രക്ഷ തേടുന്നു, മിൻ ഷുറൂരി അൻഫുസിന, നമ്മുടെ നഫ്സുകളിലുള്ള ശർറുകളിൽ നിന്ന്, വമിൻ സയ്യിആത്തി അഅ്മാലിന, നമ്മുടെ അമലുകൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന്. ഇത്രയും പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഇനി ഇതിനേക്കാൾ ഗൗരവതരമായ ഒരു കരാറാണ് ഇനി നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ വെക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ ഒരു ഷഹാദത്താണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത്. അഫ്ളു ഷഹാദ, വഅഅലമു ഷഹാദ, ഷഹാദത്തിനെ സംബന്ധിച്ച് ഇവിടെ പഠിച്ചതാണ്. ഏറ്റവും മഹത്തരമായ ഷഹാദത്ത്, ആ ഷഹാദത്താണ് നമ്മളിവിടെ വീണ്ടും പറയാൻ പോകുന്നത്. അല്ല, അതിന് മുൻപുണ്ടല്ലേ, അതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി. ഏത് മയ്യഹദിഹില്ല ഫലാ മുദില്ല വമ യുദ്ലി ഫലാ ഹാദിയല. ഇത് അള്ളാഹുവിന്റെ മുന്നിലുള്ള ഇസ്തിഖാർ, അള്ളാഹുവിന്റെ മുന്നിലുള്ള പിന്നെ ആ ഖുദൂഉം തദല്ലുലുമാണ് ഈ വാക്കുകളിൽ ഉള്ളത്. എന്താണത്? മയ്യഹദിഹില്ല, മൻ, ഏതൊരുത്തനെയാണോ, യഹദിഹില്ലാഹു, അള്ളാഹു അവന് ഹിദായത്ത് നൽകുന്നത്, ഏതൊരുത്തന് അള്ളാഹു ഹിദായത്ത് നൽകിയോ, ഫലാ മുദില്ല, അവനെ പിന്നെ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല. ഫലാ മുദിൽ, മുദിൽ എന്ന് പറഞ്ഞാൽ വലാലത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ. ഫലാ മുദില്ല, മുദില്ല ലഹു, അവന് അവനെ വലാലത്തിലേക്ക് കൊണ്ടുപോകാൻ പിന്നെ വേറെ ആരുമില്ല. അള്ളാഹ് ഒരുത്തന്റെ ഹിദായത്ത് ഉദ്ദേശിച്ചാൽ പിന്നെ വേറെ ആര് വലാലത്ത് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഹിദായത്ത് നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹ് ഹിദായത്ത് നൽകിയാൽ പിന്നെ അവൻ വലാലത്തിലേക്ക് പോകില്ല, അല്ലെങ്കിൽ പിന്നെ അവനെ വലാലത്തിലാക്കാൻ ആരുമില്ല. ഹിദായത്ത് അതിനർഹനായ അർഹരായവർക്ക് അള്ളാഹു നൽകും. അർഹതയില്ലാത്ത ആളുകളിൽ നിന്നല്ലാതെ അള്ളാഹു തടഞ്ഞു വെക്കില്ല. അങ്ങനെ അള്ളാഹു ഒരുത്തന് ഹിദായത്ത് കൊടുത്താൽ, ഹിദായത്ത് തൗഫീഖ്, ഹിദായത്തിന് തൗഫീഖ് കൊടുത്താൽ അവനെ പിന്നെ വലാലത്തിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹുവാണ് ഹിദായത്ത് നൽകുന്നത്, അവനോടാണ് നമ്മൾ ഹിദായത്ത് ചോദിക്കുന്നത്. എനിക്ക് ഹിദായത്ത് കിട്ടിയെങ്കിൽ അത് അള്ളാന്റെ ഫളൽ കൊണ്ടാണ്. അള്ളാന്റെ ഫളൽ അംഗീകരിക്കുകയാണ്, അവന്റെ മിന്നത്തെടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ അവനോട് അവൻ തന്നെങ്കിലേ ഉള്ളൂ എന്ന ഇസ്തിഖാർ, അതാണ് വരുന്നത്. അള്ളാഹ് തന്നെങ്കിലേ ഹിദായത്ത് കിട്ടുള്ളൂ, വേറെ ആരും ശ്രമിച്ചിട്ട് കാര്യമല്ല. വമൻ യുദ്ലിൽ ഫലാ ഹാദിയ, വമൻ യുദ്ലിൽ, ആരെയാണോ അവൻ ദലാലത്തിലാക്കുന്നത്, ഫലാ ഹാദിയ ലഹു, അവന് പിന്നെ ഒരു ഹാദിയ, ഒരാളും പിന്നെ അവന് ഹിദായത്തിലാക്കാൻ. അള്ളാഹു നമുക്ക് ഹിദായത്ത്, അള്ളാഹ് ഹിദായത്ത് നൽകിയാൽ പിന്നെ അവനെ വലാലത്തിലാക്കാൻ ആരുമില്ല. അള്ളാഹ് വലാലത്തിലാക്കാൻ ഉദ്ദേശിച്ച ഒരുത്തരെ പിന്നെ ആര് പണിയെടുത്തിട്ടും ഹിദായത്തിലേക്ക് കൊണ്ടുവരാനും കഴിയില്ല. അത് അള്ളാന്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം ആ പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് സ്വർഗവാസികൾ പറയുന്ന വാക്കെന്താണ്? സൂറത്തുൽ ആറാഫിൽ അല്ലാഹു അത് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ. അപ്പോൾ ആ സ്വർഗം കിട്ടുമ്പോൾ അവർക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇതാണ്, ഇതൊക്കെ അല്ലാഹ് എന്നെ ഹിദായത്തിലാക്കിയത് കൊണ്ട് മാത്രം കിട്ടുന്നു. അൽഹംദുലില്ലാ, ഈ ഹംദ് നമ്മൾ അവിടെ ആവർത്തിക്കും. അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് മുഴുവൻ ഹംദുകളും. അല്ലദീ ഹദാനാ ലിഹാദാ, ഈ സ്വർഗത്തിലേക്കുള്ള വഴി, അതിലേക്ക് നമുക്ക് ഹിദായത്ത് നൽകിയത് അവനാണ്. അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ, അല്ലാഹു ഹിദായത്ത് നൽകിയിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കത് സ്വയം ഹിദായത്തിലെത്തിപ്പെടാൻ കഴിയുമായിരുന്നില്ല. അതവിടെ വെച്ച് സ്മരിക്കും. എന്നാൽ ഇവിടെ വെച്ചിട്ട് അതിന്റെ ഫളൽ അറിയുന്ന ആളുകൾ, അതിന്റെ നിഅമത്ത് അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് നന്ദി കാണിക്കുന്ന ആളുകൾ, വഖരീലും മിൻ ഇബാദിയശക്കൂർ, നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ചുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കി, ഹിദായത്ത് കിട്ടി എന്നുള്ള ആ ഒരു അത് ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ മിന്നത്താണ്, എത്ര വലിയ ഫളാണ്. അത് തന്നെയും ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഹുർബത്തിന്റെ അവസ്ഥയിലാണ് നമ്മൾ, രണ്ടാമത്തെ ഹുർബത്തിന്റെ അവസ്ഥയിലാണ്. ഇസ്ലാം തുടങ്ങിയതുപോലെ അപരിചിതമായ അവസ്ഥയിൽ, അതിന്റെ ഏഴിലുള്ള പരിചിതത്വം മുസ്ലിങ്ങളുടെ എണ്ണത്തിലല്ല, ശരിയായ ഇസ്ലാം നിലനിർത്തുന്ന ആളുകളിൽ അതിന്റെ അപരിചിതമാണ്, ഉറുബത്തിലാണ്, ഒറ്റപ്പെട്ട ആളുകളിലാണ്. അൽഹംദുലില്ലാഹ്, ആ മാർഗം, സലഫിന്റെ ശരിയായ അഖീദ, അത് പഠിക്കാൻ കേൾക്കാൻ തൗഫീഖ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിദായത്ത് ലഭിച്ചതിൽ തന്നെ ഹിദായ ഖാസയിൽ പ്രത്യേകം നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്. അതുകൊണ്ട് സലഫുകൾ പറയാറുണ്ട്, അള്ളാഹ് എനിക്ക് രണ്ട് ഹിദായത്ത് നൽകി, ഒന്ന് ഇസ്ലാമിലേക്ക് എനിക്ക് ഹിദായത്ത് നൽകി, രണ്ട് സുന്നത്തിലേക്ക് എനിക്ക് ഹിദായത്ത് നൽകി. ഏതാണ് അകലം എന്നെനിക്കറിയില്ല. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അഹ്ലു സുന്നയിൽ നമ്മൾ ഉൾപ്പെടുത്തി എന്നുള്ളത് അള്ളാഹ് ചെയ്ത വലിയ മുതലാണ്, വലിയ മിന്നത്ത്. അത് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കുക, ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുക്രിന്റെ റുക്നുകളിൽ ഒന്നാമത്തത് ഇഅ്തിറാഫുഹ ഫാസിലൻ, ഉള്ളുകൊണ്ട് അംഗീകരിച്ച് കിട്ടുക എന്നുള്ളതാണ്. നന്ദി കാണിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഇതൊരു അനുഗ്രഹമായി അംഗീകരിക്കണ്ടേ? നന്ദിയുടെ റുക്നുകൾ പറയുന്ന തിരുവല്ല കരീം പറഞ്ഞ ഒന്നാമത്തെ റുക്ന് ഇഅ്തിറാഫുഹ ഫാസിലൻ, ഉള്ളുകൊണ്ട് ആ അനുഗ്രഹം അനുഗ്രഹമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ റുക്ന് അതിനെ പ്രത്യക്ഷമായി എടുത്തു പറയുക എന്നുള്ളത്. നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെ നീ തഹജീസ് ചെയ്യണം, അതെടുത്തു പറയണം, അനുഗ്രഹമായി എടുത്തു പറയണം. നമ്മൾ എടുത്തു പറയും എന്തിന്? നമ്മളെ അഹങ്കാരമായിട്ട് എടുത്തു പറയും, അല്ലെങ്കിൽ ആഡംബരമായിട്ട് എടുത്തു പറയും, കൊല്ലും തൊക്കെ നമുക്കുണ്ട് എന്നുള്ള പൊങ്ങച്ചം പറയാൻ എടുത്തു പറയും. ആ എടുത്തു പറച്ചില്ലല്ല, അത് അള്ളാഹ് ചെയ്ത അനുഗ്രഹമായി എടുത്തു പറയുക എന്നുള്ളത്. ആ എടുത്തു പറയുന്ന നാവ് കൊണ്ട് പറയുന്ന കൂട്ടത്തിൽ പെട്ടതാണ് എന്ത്? അൽഹംദുലില്ലാ എന്ന് പറയുക. ആരാണോ അത് നൽകിയത് അവന് തൃപ്തിപ്പെട്ട മാർഗത്തിൽ ആ അനുഗ്രഹത്തെ ചിലവഴിക്കുക. ഇതാണ് അതിന്റെ മൂന്നാമത്തെ തർക്കം. ഒന്ന്, അത് അനുഗ്രഹമായി അംഗീകരിക്കുക. രണ്ട്, അത് അനുഗ്രഹമായി എടുത്തു പറയുക. മൂന്ന്, അത് ആരാണോ അനുഗ്രഹിച്ച് നൽകിയത് അവനിഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കുക. ഇതാണ് ഒരു കാര്യത്തിന് നമ്മൾ നന്ദി കാണിച്ചു എന്ന് പറയണമെങ്കിൽ ഇത് മൂന്ന് വേണം. നന്ദി കാണിക്കുന്ന അടിമകളാകണമെങ്കിൽ എന്ത് വേണം? ഏത് കാര്യം നമുക്ക് കിട്ടിയോ കിട്ടിയ കാര്യത്തിന് മൂന്ന് കാര്യങ്ങൾ ചെയ്തെങ്കിലേ നമ്മൾ നന്ദി കാണിച്ചവരാകുള്ളൂ. എന്തൊക്കെയാണ്? ഇഅ്തിറാഫുഹ ബാത്തിന, ഉള്ളുകൊണ്ടത് അനുഗ്രഹമായി അംഗീകരിക്കണം. അങ്ങനെ അനുഗ്രഹമായി അംഗീകരിക്കാത്തതേ പ്രശ്നമുള്ളൂ, നമുക്ക് അനുഗ്രഹം കിട്ടാത്ത പ്രശ്നമില്ല. നമ്മൾ അംഗീകരിക്കാത്ത പ്രശ്നം, നമ്മൾ എപ്പോൾ അംഗീകരിക്കുക? ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് മറ്റൊരു അനുഗ്രഹം അംഗീകരിക്കുക. ഒരു കണ്ണത്തെ പൊട്ടി നോക്കണം, അപ്പൊ അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം നമുക്ക് മനസ്സിലാകുക. അതുവരെ നമുക്ക് മനസ്സിലാവില്ല, അതുവരെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കൂല. എന്ന അള്ളാഹിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ എന്താ തുടങ്ങിയാൽ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷെ നമ്മൾ ആളുകൾ ഇങ്ങനെ എന്താ തുടങ്ങിയാലോ ഈ മറ്റേതല്ലോ ബേജാറന്യാ തീരൂല, അത് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഒരുത്തൻ ബേജാർ എന്താന്ന് പറഞ്ഞാല് അത് തീരൂല. അനുഗ്രഹങ്ങളാണെങ്കിൽ എടുത്തു പറഞ്ഞാൽ എണ്ണി തരാൻ കഴിയും. എനിക്കിപ്പോ എന്താ അള്ള അനുഗ്രഹിച്ചിട്ടൊരു വീടുണ്ട്, അള്ള അനുഗ്രഹിച്ചിട്ടൊരു കാറുണ്ട്, ഇത്രക്കുണ്ട്, തട്ടിപ്പിടിക്കുന്നു അള്ളാന്റെ അനുഗ്രഹം. മറ്റേത് പറയാൻ തുടങ്ങിയാലോ പായാരം പറയുകയാണെങ്കിൽ അങ്ങനെ പറയാനുണ്ടാവും, അതിന് കയ്യും കണക്കുണ്ടാവില്ല. നമ്മളൊക്കെ നേരെ തിരിച്ചിട്ടുണ്ട്. അത് ശരിയാ വിധത്തിൽ വെച്ച് നോക്കി, നമ്മളൊന്ന് ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് അന്ന് ചെയ്തെന്ന അനുഗ്രഹം ശ്വാസം വലിക്കണം ആലോചിച്ചാൽ തീരൂ. അതെപ്പോഴും ആലോചിക്കുള്ളൂ, അത് ഒരുത്തം കൊണ്ടുവന്നിട്ട് മൂക്കുമക്കാണ്ട് വെച്ചിട്ട് ബില്ല് തരുമ്പോൾ അറിയിക്കുക, ഇത് വലിച്ചിരുന്നതൊക്കെ ഫ്രീ ആയിട്ടായിരുന്നല്ലോ എന്നുള്ളത്. അതുവരെ എന്തൊക്കെ ആലോചിക്കാം? അവൻ നമ്മുടെ നസ്സുത്തന്നെ ഇഷ്ടം പോലെ അള്ളാഹ് അനുഗ്രഹങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ വക്കലീലും മിൻ ഇബാദിയ ശക്കൂർ, പക്ഷെ നന്ദി കാണിക്കുന്നവർ വളരെയാണ്. അതെന്തൊക്കെ വേണം? നന്ദി കാണിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, ആദ്യം അതൊരു അനുഗ്രഹമായി അംഗീകരിക്കണം. രണ്ട്, അത് അനുഗ്രഹമാണ് എന്നുള്ള രൂപത്തിൽ തഹദ്ദുസ് ചെയ്യണം, തഹദ്ദുസ് ബിഹ വാഹിറൻ, അതിനനുഗ്രഹമായി എടുത്തു പറയണം. മൂന്ന്, ആരാണോ അത് നൽകിയത് അവന് തൃപ്തിപ്പെട്ട രൂപത്തിൽ അത് ചിലവഴിക്കുകയും വേണം. ഇങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ എടുത്തു പറയുന്നത്, ഇവിടെ നമ്മൾ ഇത് എടുത്തു പറയുന്നത് ഇവിടെ ഇത് പറഞ്ഞ് അംഗീകരിച്ച ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആ വാക്കും പറഞ്ഞ് കടക്കാൻ കഴിയും. ഇത് അംഗീകരിക്കണം. ഹിദായത്ത് അത് അള്ള നൽകിയതാണ്, വേറെ ആരും കടപ്പെട്ടിട്ട് തന്നതല്ല, അത് അള്ള നൽകിയതാണ്. അള്ളാഹുവിലേക്ക് തന്നെ അത് ചേർത്ത് പറയുകയും വേണം. നമ്മൾ അള്ള തന്നതാണെന്നുള്ള നിലക്ക് അത് തൗഫീഖ്, ഹിദായത്ത് തൗഫീഖ്, അത് അള്ള തന്നതാണ്. അള്ള തന്നില്ലെങ്കിൽ വേറെ ആരും അത് തരാനുമില്ല. അപ്പൊ നമുക്ക് അള്ള തന്ന മിന്നത്ത്, അള്ളാഹു നൽകിയ ഫളല്, അത് നമ്മൾ എപ്പോഴും ഓർക്കണം. അതേസമയത്ത് ചില ആളുകൾ ഇതിനെയും നേരെ എതിര് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഏതാണത്? ചില ആളുകൾ വിചാരിക്കുക, ഞാനില്ലെങ്കിൽ എന്റെ സമൂഹത്തിലെ സ്ഥാനവും മാനവും അതുപോലെ തന്നെ എന്റെ പൈസയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഈ നാട്ടിൽ ഇത്ര വലിയൊരു പള്ളി നടന്നു പോണത്, അല്ലെങ്കിൽ ഒരു യത്തീംഖാന നടന്നു പോണത്, അല്ലെങ്കിൽ ഇന്നിന്ന സ്ഥാപനങ്ങൾ നടന്നു പോണത്, കുറെ യത്തീം കുട്ടികൾ ജീവിക്കണ്, കുറെ മുസ്ലിങ്ങൾ ജീവിച്ചു പോണ്, ഇതൊക്കെ ഞാൻ അമ്പട ഞാനേ ഞാനുള്ളതുകൊണ്ടാണ്, ഞാനെത്തില്ലായിരുന്നെങ്കിൽ എന്തായേനെ. ചില ആൾക്കാരാണ് ഞാനൊക്കെ അതിലില്ലെങ്കിൽ അതൊക്കെ എന്തായിരുന്നു. ഇത് ഒരാൾക്കാരാണ്. സത്യത്തിൽ ഇത് ആരുടെ സ്വഭാവമാണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില അഹ്റാബികൾക്ക് ഉണ്ടായിരുന്ന സ്വഭാവം. റസൂലിനാൻ അടുക്കുന്നുണ്ട്. അവർ മിന്നത്തായി നടന്നു നമ്മൾക്ക് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് താങ്കൾക്ക് വലിയ സഹായമായി. അതെടുത്തു പറയാറുണ്ട് ആരാധികൾ, അത്ര പച്ചയായിട്ട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ശക്തമായി അവരെ പിടികൂടി. അല്ലാഹു പറഞ്ഞു, യമുന്നൂന അലൈക അൻ അസ്ലമ, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത് നിന്നോട് ചെയ്ത ഒരു മിന്നത്തായി അവർ പറയുന്നു. ഓൽ നബിയെ പറഞ്ഞേക്ക്, മടി കാണിക്കണ്ട, കൃത്യമായി പറഞ്ഞു കൊടുത്തേക്ക്. ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങളുടെ ഇസ്ലാം എന്നോട് കാണിച്ച ഒരു മിന്നത്തായി നിങ്ങൾ പറയണ്ട. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽഈമാൻ, നേരെ മറിച്ച് അല്ലാഹുവാണ് ഈ ഈമാനിലേക്ക് ഹിദായത്ത് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നത്ത് കാണിച്ചിരിക്കുന്നത്, നിങ്ങളോട് അല്ലാഹു അവതാരം ചെയ്തത്. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങളുടെ ഈമാൻ സത്യസന്ധന്മാരാണെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കും. അപ്പൊ ആ തോന്നലുണ്ടല്ലോ, അത് നമ്മുടെ ഈമാനിലെ സത്യസന്ധത പറയലാണ്. നമ്മളുണ്ടായത് കൊണ്ട് ഇതൊക്കെ നടന്നുപോണ്, നമ്മളുണ്ടായത് കൊണ്ട് ഇസ്ലാം നിലനിൽക്കുന്നു, ഇസ്ലാം ഇന്റെ തലയിലാണെന്ന് തോന്നുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ആ തോന്നല് ആരാധികളുടെ തോന്നലാണ്, പിന്നെ എന്താ പരിഷ്കാരമില്ലാത്ത ആരാധികളുടെ തോന്നല് മാത്രമാണ് അത് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട്. നേരെ മറിച്ച് ഇസ്ലാം ലഭിച്ചു എന്നുള്ളത്, ഒരു ഹൈർ ലഭിക്കാൻ തൗഫീക്ക് കിട്ടി എന്നുള്ളത്, അത് നമുക്ക് അല്ല ചെയ്ത അനുഗ്രഹമായിട്ടാണ് തോന്നേണ്ടത്. അതുകൊണ്ട് തന്നെ സലഫുകൾ കരയാറുള്ളത് എപ്പോഴാണെന്നറിയും. നമ്മളൊക്കെ കരയണമെങ്കിൽ ഒന്നുകിൽ ഒരു പേഴ്സ് നഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ ഒരു പാപം ചെയ്തിട്ട് നമ്മൾ പാപം ചെയ്തകപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നണം, അപ്പോഴാണ് നമ്മൾ കരയാ. സലഫുകൾ കരയിലെപ്പോഴാണ് നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കരയല്, പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ കരയല്. അല്ല ഹിദായത്ത് നൽകി അല്ലത്ത് മാത്രം കിട്ടി, അല്ലത്തെ വദാനത്തിലാക്കിയാൽ പിന്നെ ആരും ഹിദായത്ത് നൽകാനില്ല. അള്ളാഹു വെച്ച ഹൃദയത്തെ തിരിച്ചു കളഞ്ഞാൽ പിന്നെ ആരും അതിനെ തിരിച്ചെടുക്കാനില്ല. അല്ല എന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് സ്വർഗക്കാരിലാണോ നരകക്കാരിലാണോ എനിക്കറിയില്ല, ഈ ബേജാറാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ സിഫാത്തുകൾ പറയുന്നിടത്ത് പറഞ്ഞത് വല്ലദീന യുഅതൂന മാ ആതൗ വഖുലൂബുഹും വജില. വല്ലദീന യുഅതൂന മാ ആതൗ, അവർ ചെയ്യേണ്ടതെല്ലാം അവർ കൊണ്ടുവരേണ്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ അവർ കൊണ്ടുവരും. വഖുലൂബുഹും വജില, അതോടൊപ്പം അവരുടെ ഹൃദയം വജിലത്തായിരിക്കും, അവരുടെ ഹൃദയം ഭയപ്പെട്ട് കിടക്കുന്നതായിരിക്കും. വല്ലദീന യുഅതൂന മാ ആതൗ, അവർ ചെയ്യേണ്ടതെല്ലാം അവർ കൃത്യമായി ചെയ്യും, അതോടൊപ്പം അവരുടെ ഹൃദയം ഭയപ്പെടുകയും ചെയ്യും. ഈ ആയത്ത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നമുക്കൊക്കെ തോന്നാറുള്ള ഒരു സംശയം ഉണ്ടല്ലോ, അത് ആയിഷ റളിയല്ലാഹു അൻഹ തോന്നിയിട്ട് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, അഹുമുല്ലദീന യസ്രീഖൂന വയസ്നൂന വയശ്റബൂന അൽഖംർ, റസൂലേ ആരാണവർ? ഈമാനുള്ളവർ തന്നെ, പക്ഷെ എന്നാൽ അവർ വ്യഭിചരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കളവ് നടത്തുന്നുണ്ടാകാം, അങ്ങനെയുള്ള ആളുകളാണോ എന്ന് ചോദിച്ചു. വ്യഭിചരിച്ചത് കൊണ്ടാണോ, കള്ളു കുടിച്ചത് കൊണ്ടാണോ, കളവ് നടത്തിയത് കൊണ്ടാണോ അവർ പേടിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തു, ലായാ ബിന്തു സുബ്ബിയക്ക്, സുബ്ബിയക്കിന്റെ പുത്രി അല്ല, വലാക്കിൻ ഹുമുല്ലദീന യുസല്ലൂന വയസൂമൂന വയതസദ്ദഖൂൻ വയഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും. നേരെ മറിച്ച് ഇവരാരാണ്? നമസ്കരിക്കുന്ന, നോമ്പു നോക്കുന്ന, സദഖ നൽകുന്ന ആളുകളാണ്. വയഖാഫൂൻ, അതോടൊപ്പം അവർ ഭയപ്പെടുന്നു. അല്ലാ യതഖബ്ബല മിൻഹും, അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടില്ലേ എന്ന്. ഇതാണ് അവന്റെ രേഖ. അമല് ചെയ്യുമ്പോഴാണ് അവർക്ക് പ്രയാസം. ഒരു വലിയ പ്രയാസപ്പെട്ടിട്ട് ഒരു ഹജ്ജിന് പോയി, വലിയ പ്രയാസപ്പെട്ടിട്ട് ഒരു രാവിലെ വെളുപ്പിനെഴുന്നേറ്റ് തണുപ്പൊക്കെ സഹിച്ചിട്ട് കുളിച്ച്, അല്ലെങ്കിൽ തണുപ്പൊക്കെ സഹിച്ചിട്ട് പൊതുവെടുത്ത് എന്നിട്ട് നമസ്കരിക്കാനൊക്കെ നിന്ന് ദീർഘമായി ഉറക്കൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അതിനൊക്കെ അതിനോടൊക്കെ പൊരുതിയിട്ട് ദീർഘമായി നിന്ന് നമസ്കരിച്ചു, അങ്ങനെ അമല് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ടത് എന്താണ്? സത്യത്തിൽ നമ്മുടെ അമലുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഖുശൂഉം അതിനുണ്ടായിരിക്കേണ്ട ആത്മാവും നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വീകരിക്കുന്ന കാര്യത്തിൽ അത്ര തന്നെ സ്വീകരിക്കോ ഇല്ല എന്നുള്ള കാര്യത്തിൽ അത്ര ബേജാറുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാള് നമ്മൾ കണ്ടിട്ടില്ലേ ഈ പിന്നെ ഏതെങ്കിലും പിന്നെ ഓവർ ബ്രിഡ്ജിന്റെ ചോട്ടിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ വഴിന്റെ വക്കത്തൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഇങ്ങനെ ഏതെങ്കിലും പുഴവക്കത്ത് വെച്ചെങ്ങാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇനി ഒരു ഭൂകമ്പം വരുന്നേറ്റാൽ എന്താ ബേജാറുള്ളത്? ഒരു ബേജാറില്ല. അതിന്റെ പോയാത്ത ഇത്ര പോകാറുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പോകാനില്ല, അത് റോഡ് സൈഡിലാണ്. അതേ സമയത്ത് നല്ല വലിയ പിന്നെ കുറെ പൈസ ചെലവാക്കിയിട്ട് ഒരു വലിയ മണിമാളികണ്ട് പടുത്തുയർത്തിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ബേജാരെന്തിരിക്കും? ഓരോ ഇഷ്ടിക വെച്ച് അതിന്മ പരിക്കൽ നിന്നത് നോക്കി നിൽക്കും, എത്ര പെർഫെക്റ്റ് ആക്കണം എന്നത്. ഇത് ഇനി പോരരുത്, ഇടിഞ്ഞു പൊളിഞ്ഞു പോരരുത്, ഇത് നിലനിൽക്കണം നിലനിൽക്കണം നിലനിൽക്കണം. വേറൊന്നും സംഭവിക്കരുതിന്, ഒരു വിള്ളലെങ്ങാനം വന്നാൽ, ഒരു ഒട്ടയെങ്ങാനം വീണാൽ അതടക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രയാസപ്പെടും, അതിനൊക്കെ ബേജാറുണ്ടാവും. ഇത്ര പൈസ ഞാൻ ചെലവഴിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും വന്ന് കയ്യേറിയാലും അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി, അപ്പൊ പിന്നെ നമ്മൾ ആകെ കരയും. എന്നാ നമ്മുടെ അമലുകൾ, അതാണ് നമുക്ക് പരലോകത്ത് അത് ചെല്ലുമ്പോ കാണണം. അമല് അമലായിട്ട് അവിടെ നിലനിന്ന് കാണണമെങ്കിൽ, നമ്മുടെ സഹീഫത്തുകളിൽ അത് കാണണമെങ്കിൽ, ചില ആളുകളുണ്ട് അമലുകളുമായിട്ട് ഇവിടുന്ന് പോകും, അവിടെ അത് കാണൂല. അമലുകളുമായിട്ട് ഇവിടുന്ന് പോയിട്ട് വുജൂഹു യൗമഇദിൻ കഷ്ടപ്പെട്ട് അമല് ചെയ്തിട്ടുള്ളവരാണവർ. എന്നിട്ടോ നരകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അമല് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് നരകത്തിലേക്ക് പോകുന്നവരാണ്. അതുപോലെ തന്നെ أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا سورة الكهف درسان باقة الآية إذا رسول الله صلى الله عليه وسلم يا آية وذكر البيتشوند برنجة قيامة نالك سلا عالق الورب إمام بخاري وآية في الحديث الكرم قيامة نالك سلا عالق الورب نل فن صديا ما رأيكم أبر كراس الميزان ഒരു ഈച്ചയുടെ ചിറകിന്റെ, ഒരു കൊതുകിന്റെ ചിറകിന്റെ കനം പോലും അവർക്കുണ്ടാവില്ല. വലിയ തടിയായിട്ട് വരും. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ അമലുകൾ തൂക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, അമലുകൾ തൂക്കും, അമലിന്റെ വേഗപ്പെടുത്ത ഏടുകൾ തൂക്കും, അതുപോലെ തന്നെ അമല് ചെയ്ത മനുഷ്യന്മാരെയും തൂക്കുന്നതുണ്ട്. ഇങ്ങനെ അമല് ചെയ്തിട്ട് വന്ന് വലിയ തടിയായിട്ട് വരും. എന്നാൽ ത്രാസിൽ കണ്ട് വെച്ചാലോ, ഒരു ഈച്ചന്റെ അല്ലെങ്കിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ കനം പോലും അവന് ലഭിക്കില്ല. എന്നിട്ട് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഇവരുടെ അമലിന്റെ കോലം എന്നുള്ളത് ആയത്തു കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു തന്നു. അമലുകൾ നഷ്ടപ്പെട്ട് പരാജയപ്പെട്ടു പോയ, അമല് ചെയ്തിട്ട് നഷ്ടപ്പെട്ടു പോയ പരാജയപ്പെട്ടു പോയ ആളുകളെ അവരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരത്തിരുന്നു. ദുനിയാവിൽ അവർ ചെയ്ത തഴിയിൽ ചെയ്യാതിരിക്കല്ല ചെയ്തത്, അവർ ചെയ്ത പ്രവർത്തനം അത് വലാലത്തിലായിപ്പോയി, വഴിതെറ്റിപ്പോയി. പക്ഷെ അവരത് മനസ്സിലാക്കിയോ? ഇല്ല, അവര് വിചാരിച്ചത് ഞങ്ങൾ വളരെ നന്നാക്കി വളരെ ഭംഗിയാക്കി ചെയ്യുന്നു എന്നാണ്. അവർ വിചാരിച്ചിരുന്നത് ഭംഗിയാക്കിയിട്ടുണ്ടല്ലാം എന്നാൽ സത്യത്തിൽ അവർ അള്ളാഹുവിന്റെ ആയത്തുകളെയും അവനെ കണ്ടുമുട്ടണമെന്നുള്ളതിനെയും നിഷേധിച്ചവരാണ് അവർ. അർമാലുഹും, അതിനാൽ തന്നെ അവരുടെ അമലുകളൊക്കെ തകർന്നു പോയി, അമല് ചെയ്യാത്തതല്ല പൊളിഞ്ഞു പോയി. പല അനുക്കയുമുലവും യൗമൽ ഖിയാമത്തു വസ്ന, ഖിയാമത്തു നാളിൽ ഒരു തൂക്കവും അവർക്ക് ത്രാസിൽ നാം നൽകുകയുമില്ല. അതുകൊണ്ട് അമലൊക്കെ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ കിട്ടൂല. നോക്ക് നിങ്ങൾ എത്ര ശ്രേഷ്ഠമായ ഇബാദത്താണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് ഭൂലോകത്ത് ആദ്യമായി പടുത്തുയർത്തപ്പെട്ട പള്ളി. അത് അതിന്റെ കവായിദിൽ നിന്ന് പടുത്തുയർത്തി ജനങ്ങൾക്ക് ഹജ്ജിന് വേണ്ടിയിട്ട് ഈദാനും കൊടുത്ത്, എത്ര വലിയ ശ്രേഷ്ഠതയുള്ള അമലാണത്. ആരൊക്കെ ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നോ അതിന്റെ ഒരു കൂലി ആർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും? ആരൊക്കെ അവിടേക്ക് ഹജ്ജിന് വരുന്നോ അവരെ ഹജ്ജ് ചെയ്യുന്ന ഖിയാമത്തുനാൾ വരെ ഹജ്ജ് ചെയ്യുന്നവരുടെ ഒക്കെ ഒരു പ്രതിഫലം ആർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും? ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ലഭിച്ചുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള വലിയ ഒരു അമല് ചെയ്തിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കുറച്ചൊക്കെ ചെയ്തു എന്ന് തോന്നലാണ് ഉണ്ടായത്. ചെയ്ത് പൂർത്തിയാക്കില്ല. ആ മാത്രയിൽ എന്താ പറയുന്നത്? ربنا تقبل منا انك انت السميع العليم. ربേ ഞങ്ങൾ സ്വീകരിക്കണേ റബ്ബേ. നമ്മൾ ചെയ്തിട്ടുണ്ട് വുദു, നന്നായി പഠിച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. നമസ്കാരം അത് തുടക്കം മുതൽ അവസാനം വരെ നല്ല ബോധത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി റബ്ബിയേക്കോ. സാക്ഷാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അമലിന്റെ കാര്യത്തിൽ ഈ സുരക്ഷിതത്വം ഈ അന്ന് ഒരിക്കലും അദ്ദേഹം വെച്ചിട്ടില്ല. ഈമാനുള്ളവർ ഒരിക്കലും അങ്ങനെ പോയി അവന്റെ ഈമാന്റെ കാര്യത്തിലോ അവന്റെ അമലിന്റെ കാര്യത്തിലോ അങ്ങനെ ഒരു സുരക്ഷിതത്വം കാണൂല്ല. അതുകൊണ്ടാണ് ഇബ്നു അബീ മുലൈക റഹിമഹുള്ള പറഞ്ഞത്, അദ്റക്തു സലാസീന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് 30 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതോ 30 ആളുകളിൽ നിന്ന് ഞാൻ ഇൽമു സ്വീകരിച്ച് പഠിച്ചിട്ടുണ്ട്. യഖാഫൂന അലാ നഫ്സിഹിൻ നിഫാഖ്, അവരെല്ലാവരും തന്നിൽ നിന്ന് നിഫാഖ് സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്നവരായിരുന്നു. വമാകാന മിൻഹും അഹദ് യഖൂൽ അന്നഹു ഫീ ഈമാനി ജിബ്രീൽ ഔ മീകാഈൽ, അവരുടെ കൂട്ടത്തിൽ ഒരാളും ഉണ്ടായിരുന്നില്ല തന്റെ ഈമാൻ ജിബ്രീലിന്റെ ഈമാന്റെ അടുത്ത് മീകാഈലിന്റെ ഈമാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നില്ല സഹാബത്തിന്റെ കൂട്ടത്തിൽ. ഇബ്നു ഹജർ അസ്ഖലാനി ആരൊക്കെയാണ് ഇബ്നു നബി മുലൈക്ക കണ്ട സഹാബിമാരെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, അലി ഇബ്നു അബീ ത്വാലിബ്, ആയിഷ റളിയല്ലാഹു അൻഹുമ അജ്മഈൻ, ഇവരെ പോലുള്ളവരാണ് ഇബാറു സഹാബ. അവരെ കണ്ട ആളാണ് ഇബ്നു നബി മുലൈക്ക. അദ്ദേഹം പറയുന്ന അവരൊക്കെ തന്റെ നഫ്സിനെ ഭയപ്പെട്ടിരുന്ന ആളുകളാണ്. നിഫാഖ് സംഭവിക്കുമോ, അമലുകൾ പൊളിഞ്ഞു പോകുമോ, ആ കാര്യം ഭയപ്പെട്ടിരുന്നവരാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാറുണ്ടായിരുന്നു, പേര് പറഞ്ഞു തന്ന കൂട്ടത്തിൽ, മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു തന്ന കൂട്ടത്തിൽ എന്റെ പേരെങ്ങാനും സ്വർണ്ണം പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാന്റെ നാവ് കൊണ്ട് തന്നെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളാണ് ഇവർ. പക്ഷെ റസൂലുള്ള മരിച്ചുപോയി, പിന്നെ നമ്മുടെ അമൽ അദ്ദേഹത്തിന് അറിയില്ലല്ലോ, നമുക്കെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അറിയില്ലല്ലോ. അദ്ദേഹം വന്നാലും മുനാഫിക്കുകളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഈ കാര്യം ഭയപ്പെട്ട് കരഞ്ഞ് കരഞ്ഞ് അവസാനം ആ കരച്ചിലുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ജീവൻ തന്നെ പോയി പോകുമോ എന്ന് ഭയപ്പെട്ട സന്ദർഭത്തിൽ മാത്രം റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ഇല്ല താങ്കളുടെ പേര് പറഞ്ഞു തന്നിട്ടില്ല, ഇനി ഒരാളത്തെ ചോദിച്ചാൽ ഞാനത് വെളിപ്പെടുത്തി കൊടുക്കില്ല. അതങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കാൻ തന്നതിന്റെ രഹസ്യത്തിന് കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ വേറെ ആർക്കും ഞാനത് വെളിപ്പെടുത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞ സമാധാനിപ്പിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഇന്ന് സുരക്ഷിതരാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് ആ ഇന്നിപ്പോ രാവിലെ സുബഹി ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ട്, പിന്നെ ദുഹർ നിസ്കരിക്കുന്നുണ്ട്, നമ്മളൊക്കെ നിസ്കരിക്കണല്ലേ. നമ്മളൊക്കെ നോക്കുന്ന പിന്നാലിലേക്കാണ് കണ്ട ഒരുത്ത പോണ് നിസ്കരിക്കൂല, നോമ്പോക്കൂല. നമ്മളൊക്കെ പറഞ്ഞ കുറച്ചൊക്കെ നിസ്കരിക്കണം, കുറച്ചൊക്കെ നോമ്പോക്കണം, ആൾക്കാരല്ലേ ഇതൊക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മതിയാകും. നമ്മളറിയാതെ നമ്മുടെ ചെയ്താൽ ആദ്യം പിടിക്കുന്ന പിടിച്ചതാണ് നമ്മൾ ചെയ്ത അമല് അമ്പട ഞാനെന്നുള്ള തോന്നൽ ഉണ്ടാക്കിയാൽ അത് റിയാഇന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. അവിടെ പിടുത്തം കൊടുത്താൽ അടുത്തയിലേക്ക് കടക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുന്നതിനെ എണ്ണിട്ടിരിക്കാനല്ല പറഞ്ഞത്, എന്തിനെണ്ണേണ്ടത്, എണ്ണിയാണെങ്കിൽ എണ്ണേണ്ടത് എന്താണ്? എത്ര നേരം നിസ്കരിച്ചു, എത്ര നോമ്പ് നോച്ചു, എത്ര കൊടുത്തു എന്നുള്ളതല്ല കണക്ക് വെക്കേണ്ടത്. കണക്ക് വെക്കുകയാണെങ്കിൽ എന്താ വെക്കേണ്ടത്? ഇവരുള്ളതെന്ന് പറഞ്ഞല്ലോ, എണ്ണിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപം കണ്ടിക്കോ. ഫാനവാമിനുല്ലക്കും അല്ലാത്തതുംമാരിക്കും ശരി ആ നിങ്ങൾ ഹസനാത്തിക്കും ശരി ആ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹസനത്തൊന്നും നഷ്ടപ്പെട്ടു പോകില്ലെന്ന് ഞാൻ ജാമ്യം. എന്നാണെങ്കിൽ എന്നെ എത്ര തെറ്റ് ചെയ്തതാ, നമ്മൾ എന്നാണെങ്കിൽ എന്നെന്താ കണ്ടിട്ടില്ല, വീടിന്റെ മൂലക്കുണ്ടാവും ഒരു കമ്പി, എന്തിനാണത്? അതിലുണ്ടാവും കുറെ ബില്ലുകൾ. എന്ത് ബില്ല് അതിലുണ്ടാവുന്ന അറിയാം? അതിന് പരിശോധിച്ച എത്തിക്കാരെ കൊടുത്തത്, പള്ളി കൊടുത്തത്, മദ്രസ കൊടുത്തത് ഒക്കെ ബില്ല് അതിലുണ്ടാവും. അതേ സമയത്ത് ഞങ്ങളും പോയി കുട്ടടിച്ചതൊന്നും അതിലുണ്ടാവില്ല. അവനത് ദുനിയാവിന്റെ കാര്യത്തിന് ചെലവഴിച്ചത് ആരൊന്നുമില്ല, ജീവിച്ച കാര്യത്തിന് ചെലവഴിച്ചതൊക്കെ എണ്ണി വെക്കും. അതൊക്കെ നമുക്ക് അന്ന് ഓർമ്മ ഉണ്ടാവും, തെറ്റ് ചെയ്തതിനെ സംബന്ധിച്ച് ഒരു ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങളെങ്ങനെ ചെയ്തില്ലെന്ന് വെച്ചാൽ തന്നെ ഞാനോ അങ്ങനെ എന്റെ ഓർമ്മയിലില്ലല്ലോ. തെറ്റുകളെ കുറിച്ച് നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. പുണ്യകർമ്മം ചെയ്തത് നിങ്ങൾ ഹജ്ജിനെ നിർമ്മാണം ഏത് വർഷം ഏത് സമയം അതൊക്കെ കൃത്യമായിട്ട് പറയാൻ കഴിയും. ഏത് ടീമിന്റെ കൂടെ പോയി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ പോയി കൃത്യമായിട്ട് പറയാൻ കഴിയും. അതല്ല ഒരു ദിവസം ഈ ആത്തിക്കും അവരെണ്ണാറുണ്ടായിരുന്നത് അവരുടെ പാപങ്ങൾ. അത് അള്ളാന്റെ മിന്നത്ത്, അള്ള ഹിദായത്ത് നൽകിയെങ്കിൽ അല്ലാതെ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിലൊന്നും ഒന്നും ലഭിക്കാനില്ല, അതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത് ഭയപ്പെടുകയും ചെയ്യാം. അവസാനത്തെ സെക്കൻഡ് വരെ ആ ഭയത്തിൽ നിന്ന് രക്ഷയില്ല, ഭയപ്പെട്ടുകൊണ്ടേയിരിക്കണം. അവസാനത്തെ നമ്മുടെ എല്ലാ നിസ്കാരത്തിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, എന്താ പിന്നെ അള്ളാഹുമ്മ ഇന്നി അഊദുബിക്ക, ആ നാല് കാര്യങ്ങളിൽ നിന്നുള്ള ഇസ്തിആദത്ത് ഏതൊക്കെയാണ്? ഒരാൾ പറയാം, അള്ളാഹുമ്മ ഇന്നി അഊദുബിക്ക ആ മിൻ അദാബിൽ ഖബർ, ഒരാൾ പറയാം ആ മിൻ അദാബിൻ നാർ അല്ലേ, വമിൻ അദാബിൽ ഖബർ ആ പിന്നെ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത്, വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത്, ജീവിതത്തിലെ ഫിത്നയിൽ നിന്ന് മരണത്തിലെ ഫിത്നയിൽ നിന്ന്. എന്ത് മരണത്തിലെ ഫിത്ന? മരിക്കുന്ന നേരത്ത് പോലും ഫിത്ന ഉണ്ടാവും, അതാണ് സലഫുകൾ അതിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മരണവുമായി മല്ലടിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഈമാനിന്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടും. ആ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് പോലും അള്ളാന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കറിയാം, നമ്മൾ കേട്ടവരാണ് പഠിച്ചവരാണ്. അദ്ദേഹം അവസാനത്തെ സെക്കൻഡിൽ പോലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ അടുക്ക്, അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ അവസ്ഥ? അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള പറയുന്നു, വാപ്പാക്ക് ഇങ്ങനെ വെള്ളം നാവിലിങ്ങനെ തുണി കൊണ്ട് തൊട്ടു കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് ലാബഅദു, ചെല്ലുന്ന സമയത്ത് ഒരു അർത്ഥമില്ലാത്ത ലാബഅദു ലാബഅദു, ആയിട്ടില്ല 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 എന്ന് മാത്രമാണല്ലോ വാപ്പ പറയണത്. എന്തു പറ്റി വാപ്പാക്ക് ഈ സമയത്ത് ബോധം പോയോ എന്ന് വിചാരിച്ചുകൊണ്ട് അബ്ദുള്ള അദ്ദേഹത്തോട് ചോദിച്ചു, ഐഷിൻ തൽഹജു ഫി ഹാദിഹിൽ ആവിന, വാപ്പ എന്താണ് ഈ സമയത്ത് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്, ഇങ്ങനെ നിങ്ങളിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ ഷെയ്ത്താൻ ഇബ്ലീസ് അവനവന്റെ വിരലും കടിച്ച് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഫുത്തനിയ അഹ്മദ്, ഫുത്തനിയ അഹ്മദ്, അഹ്മദെ നിന്നെനിക്ക് നഷ്ടപ്പെട്ടു, നിന്നെനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ അവന്റെ വിരലും കോപത്തിൽ കടിച്ചുകൊണ്ട്. അവനോടാണ് ഞാൻ പറയുന്നത് ലാബഅദു ലാബഅദു, ഇല്ല പറയാനായിട്ടില്ല, എന്റെ കാര്യത്തിൽ അത് പറയാനായിട്ടില്ല, റൂഹ് അള്ള പിടിച്ചിട്ട് എനിക്കത് ഉറപ്പിക്കാൻ കഴിയൂ. നിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ എന്റെ റൂഹ് എടുക്കപ്പെടണം, എന്നിട്ട് ഉറപ്പിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ അവന് മറുപടി കൊടുക്കുന്നത് എന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞിരുന്നത്. നോക്കണം, ആ അവസാനത്തെ സമയം വരേക്കും നമ്മൾ ആരും സുരക്ഷിതരല്ല. അള്ളാഹുവോട് അവൻ ചെയ്തെന്ന് അനുഗ്രഹം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഹംദ് ചെയ്തുകൊണ്ടിരിക്കണം, ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം, ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കാൻ അവനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും വേണം. അമലുകൾ ചെയ്തിട്ട് അതിനുവേണ്ടി കരയുന്ന ആളുകളാണ്, അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ കരയുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്നർത്ഥം. അപ്പോ ഞാൻ ഇതിന്റെ ഭാഗം ഞാൻ ചുരുക്കം, മയ്യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലല വമയുദ്ലിൽ ഫലാ ഹാദിയല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ തത്വജ്ഞത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ രാത്രി നമസ്കാരങ്ങളിൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ തന്നെ റസൂലുള്ള വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത ഖൽബി അലാ ദീനിക. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടിട്ട് അത്ഭുതപ്പെടാറുണ്ട്, റസൂലെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഈ കാര്യം വർദ്ധിപ്പിക്കുന്നത്? ഹൃദയത്തെ സ്ഥിരപ്പെടുത്തുന്നവനെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ സ്ഥിരപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ധാരാളമായി ആവർത്തിക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു സഹാബിമാരും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബിമാരൊക്കെ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഇന്ന ഖൽബി ഇന്ന ഖൽബ ബിന ആദം ബൈന ഉസ്ബുഐനി മിൻ അസാബിഉ റഹ്മാൻ മതാശാ യുഖല്ലിബുഹാ ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖല്ലിബുഹാ മതാശാ. അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ബനു ആദമിന്റെ ഹൃദയം. അല്ലാഹു ഉദ്ദേശിക്കുന്ന ഏത് സമയത്തും അതിനെ തിരിച്ചു കളഞ്ഞേക്കാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശ്രേഷ്ഠമായ അമൽ ചെയ്തിട്ട് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, സഹാബത്ത് മുഴുവനും നിഫാഖിന്റെ വിഷയത്തിൽ ഭയപ്പെടുകയും ഈമാൻ സ്ഥിരപ്പെട്ട് കിട്ടുന്ന കാര്യത്തിൽ സുരക്ഷിതരാകാതെ ബേജാറായിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോ അമിൻബാദി ഔല? മയ്യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലല വമയുദ്ലിൽ ഫലാ ഹാദിയല. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ഒരു കരാർ, വലിയ ഒരു ഷഹാദത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും അമീമായ ഷഹാദത്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ ഇതാണ് റിവായത്തുകളിലൊക്കെ വന്നിട്ടുള്ളത്, സഹീഹായ റിവായത്തുകളിലൊക്കെ വന്നിട്ടുള്ള സീഗ ഇതാണ് അഷ്ഹദു. മുകളിലൊക്കെ പറഞ്ഞ കാര്യത്തിന് എന്തുള്ളത്? ജംഅൻ, നഹ്മദു നസ്തഈനു നസ്തഗ്ഫിറു എല്ലാം ജംഅൻ, അഷ്ഹദു അത്യപ്പം മുഫ്രദാണ് അല്ലേ? ശ്രദ്ധിച്ചെങ്കില്, നഹ്മദുഹു ജംഅൻ ഞങ്ങൾ, നമ്മൾ, നസ്തഈനുഹു നമ്മളാണ്, അഷ്ഹദു അത്യപ്പുറം ഞാൻ. എന്താണ് അതിന്റെ കാരണം? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞു, ലമ്മ കാനത് കലിമത്തു ഷഹാദ ലാ യതഹമ്മലുഹ അഹദുൻ അൻ അഹദിൻ വലാ തുഖബലു നിയാബത്തു ബിഹാലിൻ ഉഫ്രിദ ഷഹാദത്തു ബിഹാ. ലമ്മ കാനത് കലിമത്തു ഷഹാദ, ഷഹാദത്തിന്റെ വാക്യം, ലാ യതഹമ്മലുഹ അഹദുൻ അൻ അഹദ്, ഒരാളും മറ്റൊരാളിൽ നിന്ന് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഷഹാദത്ത് അവനവന്റെ കാര്യത്തിലാണ്. കാരണം എന്താ? ഷഹാദത്തിന്റെ ആദ്യത്തെ സ്ഥാനം എവിടെയാണ്? ഹൃദയം. ഹൃദയം എന്നുള്ളത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത് ഒരാളുടെ മറ്റൊരാളെ ഏറ്റെടുക്കുക എന്നുള്ളത് പറ്റൂല. അതുകൊണ്ട് തന്നെ വലാത്തുക്കുമ്പോൾ നിയാബത്തു ലിഹാലിൻ, ഏതവസ്ഥയിലും ഒരാളുടെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറയാൻ നിയാബത്ത് പ്രാതിനിധ്യം പറ്റൂല. അതിന് വേറൊരാളുടെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റൂല. അത് ഓരോരുത്തരും അവനവന്റേതാണ് ഷഹാദത്ത്. അതുകൊണ്ട് തന്നെ ഉഫ്രിദ ഷഹാദത്തു ലിഹാ, ഷഹാദത്ത് ഇവിടെ മുപ്പറായി പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ചില ഖത്തീബുമാര് ഇവിടെ നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അത് ഖത്താണ്, തെറ്റാണ്. ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിച്ച് തന്നത് അതാണ്, ഷഹാദത്ത് എന്നുള്ളത് ഒരാൾ മറ്റൊരാളുടെ ഏറ്റെടുക്കാൻ പറ്റൂല, അത് ഓരോരുത്തരും അവനവന്റേത് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഖത്തീബ് പറയുകയാണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ് പറയുന്നത്.